കിട്ടിയേ പോകുന്നു അവൻ. ഇപ്പം ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ലെടുത്തിന്റെ അടുക്കിൽ വീഴ്ത്തിക്കൊണ്ടുവരികയെന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലാവരോടും ചെന്ന് അവരോട് ഓരോരുത്തരും തന്റെ കാളയും ആടിനെയും എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്തതിനോളിയും ഇഷ്ടത്തോടെ തിന്നുകഴിഞ്ഞാൽ പാവം ചെയ്യരുത് എന്ന് പറയുന്നെന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളയിൽ നിന്ന് രാത്രിയിൽ കൊണ്ടുവന്ന് കാളകളെ നിന്ന് രാത്രിയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. യാഗപീഠം പണിതു. അതവൻ യഹോവയ്ക്ക് ആദ്യം പണിത് യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ നാം രാത്രിയിൽ തന്നെ ഫെലിസ്തരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുതെന്ന് കൽപ്പിച്ചു. എനിക്ക് അവർ പറഞ്ഞപ്പോൾ നാം ഇവിടെ ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട് ഞാൻ ഫെലിസ്തരെ പിന്തുടരുന്നു, നീ അവരെ ഇസ്രായേലിന്റെ ലീലി ഏൽപ്പിക്കണോ എന്ന് വെള്ളപ്പാട് ചോദിച്ചു. വെള്ളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിന്റെ പ്രധാനികളൊക്കെ അവിടുത്തെ അടുത്ത് വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏത് കാര്യത്തിലെന്ന് അന്വേഷിച്ചറിയും. ഇസ്രായേലിനെ രക്ഷിക്കുന്നത് യഹോവയാണ്. അത് എന്റെ മകനെ ആണാധാനയിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയമെന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറയുവാൻ സർവ്വജനത്തിനും ഒരു ജനം തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും നിങ്ങളൊരു ഭാഗത്ത് നിൽക്കി, ഞാനും എന്റെ മകനെ ആണാധാനം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ അവർക്ക് ദയ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ കെയ്യർ അമാലേക്കരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ ശൗൽ ഹവീല മുതൽ മുസ്ലിമിന് കിഴക്കുള്ള ചൂർ വരെ അമാലേക്കരെ സംഹരിച്ചു. അമാലേക്കരുടെ രാജാവായ അദാദിനെയും ഇവൻ ഉടപിടിച്ചു. ജനങ്ങളൊക്കെയും വാളിന്റെ വായ്പനയാൽ നിർമൂലമാക്കി. എന്നാൽ ശൗലും ജനവും അദാദിനെയും ആട് മാട് കഴിച്ച മൃഗം എന്നിവയിൽ മേത്രമായതെയും കുഞ്ഞാടുകളെയും ഉത്തമമായൊക്കെയും നിർമൂലമാക്കുവാൻ മനസ്സില്ലാതെ ജീവനോട് സൂക്ഷിച്ചു. ഇനവും നിസ്സാരമായൊക്കെയും അവൻ നിർമൂലമാക്കി കളഞ്ഞു. അപ്പോൾ യഹൂറുടെ അരുളപ്പാട് ശൗലിന് ഉണ്ടായതെന്തെന്നാണ്? ഞാൻ ശൗലിനെ രാജാവായി വഹിച്ചാൽ എനിക്ക് മനസ്താപമായിരിക്കുന്നു. അവൻ എന്നെ വിട്ടു മാറിയിരിക്കുന്നു. എന്റെ കൽപ്പനകളെ നിവർത്തിച്ചതുമില്ല. ഇതിന്റെ ചൗമയിലൂടെ ദർശനമായി അവൻ രാത്രി മുഴുവൻ യഹോളോടെ നിലവിളിച്ചു. ചൗമയിൽ ചൗദിനെ എതിരേൽപ്പാൻ അധികാരത്തെ എതിരേറ്റപ്പോൾ ചൗൽ കർമ്മേളി ചെയ്യണം. ഒരു ജാവക സ്തംഭം നാട്ടിൽ ഘോഷയാത്ര വിളിച്ച് പിന്നെ ഗിൽഗാലിലേക്ക് പോയി എന്നും ചൗമയിലൂടെ വിളിച്ചു. പിന്നെ ചൗലിന്റെത്തിയപ്പോൾ ചൗലവനോട് ഞാൻ യഹോയുടെ കൽപ്പന പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ചൊവ്വേൽ എന്റെ ജോലിയിൽ എത്തുന്ന ആടുകളുടെ ആടുകളുടെ കയ്യിൽ കരച്ചിൽ ഞാൻ കഴിക്കുന്ന കാളുകളുടെ മക്കളിൽ നിന്ന് അവർ കൊണ്ടുവന്നതാകുന്നു. ജനം ആടുകളിലും കാളുകളിലും എന്നോട് ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കുമെന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ചുമയിൽ പറഞ്ഞത് നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവരായിരുന്ന നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം കഴിക്കുകയും ചെയ്തുവല്ലോ. പിന്നെ യഹോവാ നിന്നെ ഈ വഴിക്ക് അയച്ചു. ഒരു വഴിക്ക് അയച്ചു നീ ചെന്ന അമാലിയരായ പാപികളെ നിർമൂലമാക്കുകയും അവർ നശിക്കും വരെ അവരോട് പൊരുതുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരിക്കെ നീ യഹോയുടെ കൽപ്പന അനുസരിക്കാതെ പുറത്തേക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തതെന്ന് സൗസോട് ഞാൻ യഹോയുടെ കൽപ്പന അനുസരിച്ച് യഹോ എന്നെ അയച്ച വഴിക്ക് പോയി അമാല്യത്തെ രാജാവായ അദാദിനെ കൊണ്ട് നിന്ന് അമാല്യത്തെ നിർമൂലമാക്കി കളഞ്ഞു. എന്നാൽ ജനം ശബ്ദാർത്ഥമായ വസ്തുക്കളിൽ വിശേഷമായ ആളുകളെ ഒളയിൽ നിന്നെടുത്ത് ഗിൽഗാലിൽ നിന്റെ ദൈവമായ ഹോയ്ക്ക് അവതരിപ്പാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചൗമയിൽ പറഞ്ഞത് യഹോയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും അനനിയാഗങ്ങളും യഹോയ്ക്ക് പ്രസാദമാകുന്നു. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയുള്ള കാഠ്യവും നിശ്ചയപ്പെടുകയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. അവരുടെ വാക്കനുസരിച്ച് യഹോയുടെ കൽപ്പനയും എന്റെ വാക്കും ലംഘിച്ച് പാപം സ്വീകരിക്കുന്നു. എന്റെ പാപം ക്ഷമിച്ച് ഞാൻ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോട് കൂടെ പോരേണമേ എന്ന് പറഞ്ഞു. സൗവേൽ സൗജനോട് ഞാൻ പോരുകയില്ല. നീ യഹോയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവയും ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ അവൻ അവന്റെ നിലയങ്കിയുടെ വിളമ്പ് പിടിച്ച് വലിച്ചു അത് കീറിപ്പോയി. ചൗമയിൽ അവനോട് യഹോവായിരുന്നു ഇസ്രായേലിന്റെ രാജ്യത്വം നിങ്ങൾ നിന്ന് കീറി എന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വമായവൻ പോസ്റ്റ് പറയുകയില്ല അനുഗമിക്കുകയുമില്ല. അനുഗമിപ്പാൻ അവൻ മനുഷ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ പാപം ചെയ്തിരിക്കുന്നു എങ്കിലും ജനത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ മുമ്പാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടി പോരണമേ എന്ന് അപേക്ഷിച്ചു. അങ്ങനെ ശൗമയിൽ ശൗലിന്റെ പിന്നാലെ നിന്നും ശൗല യഹോവയെ നമസ്കരിച്ചു. അനന്തരം സമൂഹേത മാസരാജാവായ ആദാദിനെ അവിടെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അതായത് സന്തോഷത്തോ ഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. മരണമേറ്റി നീങ്ങിപ്പോയി എന്ന് ആദാദ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളെ മക്കളില്ലാത്തവളാകും എന്ന് ശൗമയിൽ പറഞ്ഞു. ആദാഗിനെ കുട്ടം കുണ്ടമായി വെട്ടിക്കളഞ്ഞു. പിന്നെ ശൗമയിൽ രാമയിലേക്ക് പോയി. ശൗരും ശൗരിന്റെ ഗിവയിൽ അരമനയിലേക്ക് പോയി. ശൗമയിൽ എങ്കിലും ശൗമയിൽ ശൗരിനെ കുറിച്ച് ദുഃഖിച്ചു. യഹോവയും
താൻ സൗദിനെ ഇസ്രായേലിന് രാജാവാക്കിയത് കൊണ്ട് നിർമ്മിച്ചു.
അനന്തരം
ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്ന് ഞാൻ സൗദിനെ തള്ളിക്കളഞ്ഞറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും.
കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക.
ഞാൻ നിന്നെ ബെത്ലഹേമിനായ ഇസ്മായിലിന്റെ അടുക്കൽ അയക്കും.
അവന്റെ
രാജാവിനെ കണ്ടിരിക്കുന്നു കേൾപ്പിച്ചു.
അതിന് ചുമയിൽ ഞാൻ എങ്ങനെ പോകും? സൗൽ കേട്ടാൽ എന്നെ കൊല്ലു എന്ന് പറഞ്ഞു എന്നറിയാൻ പോകാം. നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് ആൾ കഴിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇഷായിത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അങ്ങയുടെ നിന്നോട് അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു തരുന്നത് വരെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ചുമയിൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവ് തുറച്ചുകൊണ്ട് അവനെ എതിരേറ്റു. എന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനെ അവൻ ശുഭം തന്നെ. ഞാൻ യഹോവയുടെ വഴിക്ക് വകയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു എന്നോടുകൂടെ യാഗത്തിന് വരുവീനെന്ന് പറഞ്ഞു. അവൻ ഈശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ചു. അവരെയും യാഗത്തിന് ശേഷം അവർ വന്നപ്പോൾ അവൻ എലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. യഹോവ സമൂഹത്തിനോട് അവന്റെ മുഖമോ മുഖമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തിൽ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ ഇഷായി അബിനാദാബിന്റെ മകൻ വിളിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ നിർത്തി. എന്നാലേ അവൻ യഹോവയെ ഇവനെയും തിരഞ്ഞെടുത്തില്ല ഇത് എന്ന് പറഞ്ഞു. പിന്നെ ഇഷായി ചമ്മയും വരുത്തി ഇവനെയും യഹോവ തിരഞ്ഞെടുത്തില്ല എന്ന് പറഞ്ഞു. സമൂഹത്തിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ സമൂഹത്തിൽ ചായോടെ യഹോവരെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എല്ലാവരുമോ എന്ന് സൗമ്യ ചോദിച്ചതിന് ഇവൻ അവൻ ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ നയിക്കുകയാകുന്നു പറഞ്ഞു. സൗമ്യോ അവളെ പറഞ്ഞു വന്നിട്ടല്ലാതെ നാം സാധിക്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ അവളെ ഇത്തവണ വരുത്തി. എന്നാൽ അവൻ തമിഴ്നാടുള്ളവനും നേത്രനും കോമള രൂപമായിരുന്നു. ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ചെമ്മയിൽ തൈലക്കൊമ്പഴുത്തവന്റെ സഹോദരന്മാർ വെച്ച് അവനെ അഭിഷേകം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മാവെന്നുകൊണ്ട് ദാവീദിന്റെ മേൽ വന്നു. ചെമ്മയിൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. യഹോവയുടെ ആത്മാവ് ചൗദിനെ വിട്ടുമാറി യഹോവയച്ച നൂരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ സൗരിന്റെ പുത്രന്മാർ അവനോട് ദൈവം അയച്ച ഒരു ദുരാത്മാവ് എന്നെ ബാധിച്ചിരിക്കുന്നുവല്ലോ. ആദ്യാൽ ഇന്നലമായ ഒരുത്തനെ അന്വേഷിച്ച് തിരുമന ചൂണ്ടടിയാൽ കൽപ്പന തരണം. എന്നാൽ ദൈവത്തിങ്കിൽ നിന്ന് ദുരാത്മാവ് തിരുമേനി മേൽ വരുമ്പോൾ അവന്റെ കൈ കൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഗ്രഹം വരികയും ചെയ്തെന്ന് പറഞ്ഞു. സൗരി തന്റെ പുത്രന്മാരോട് ഇന്നലമായി നിപുണനായി ഒരുത്തനെ അന്വേഷിച്ചുകൊണ്ട് വരുവേനെന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ തന്റെ അഭിനിഗമനായ ഇഷായുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവാനയിൽ നിപുണനും പരാത്മശാലിയും യോദ്ധവും പാശ്ചാതരമുള്ളവനും കോപവനുമാകുന്നു. യഹോവയും അവനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാലേ ഇഷായുടെ അടുക്കൽ മൃഗന്മാരെ അയച്ചു. ആളുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിന്റെ ദാവീദിനെ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു. ഇഷായിയോട് കന്യയായി വരുത്തി. അതിന്റെ പുറത്താപ്പം ഒരു ദുരജീവിന് ഒരു കോലാടൻ കുട്ടി. ഇങ്ങനെ അയച്ചു തന്റെ മകൻ ദാവീദ് വേഷം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവൻ അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹനായി തീർന്നു. അയ്യാൻ ശൗലിഷായുടെ അടുക്കൽ അളയിച്ചു. ദാവീദിനോട് എനിക്കിഷ്ടം സ്വന്നിരിക്കുകയുണ്ട്, അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിന്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശവനും മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. അവന് ആശ്വാസവും സുഖമുണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുപോകും. അനന്തരം ഫിലിസ്തീൻ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചു കൂട്ടി. അവർ യഹൂദയ്ക്കുള്ള സോഖാവിൽ ഒരുമിച്ചു കൂടി. സോഖാവിനും അസൈക്കും മധ്യേ പാളയുറങ്ങി. അവലും യേശുവിനെല്ലാരും ഇസ്രയേലിനും അവലും ഇസ്രായേലിയരും ഒന്നിച്ചുകൂടി ഏലാത്താഴ്വരയിൽ പാളയമിറങ്ങി ഫിലിസ്തീനോട് പതിക്കാൻ നേരുന്നു. ഫിലിസ്തീൻ ഇപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇസ്രായേലിയർ അപ്പുറത്തൊരു മലഞ്ചെരിവിലും ഇവിടെ മറ്റൊരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഫിലിസ്തീനെ പാളയത്തിൽ നിന്നും യജ്ഞനായ കൊല്ലിയാത്ത എന്നു പേരുള്ള ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ ആറുമുഴം ഒരു ചാണും തടുപ്പുള്ളവൻ ആയിരുന്നു. അവന് തലയിൽ ഒരു താമര ശിരസ്ത്രം ഉണ്ടായിരുന്നു. അവന് 5000 സെക്കൻഡ് തൂക്കമുള്ള ഒരു താമര കമലും ചുമലിൽ താമര കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ ജിംബർ നെയ്ത്തുകാരന്റെ വടക്കു അടുപ്പ് തടി പോലെ ആയിരുന്നു. 600 ശേഖേൽ ഇരുമ്പായിരുന്നു. ഒരു വലിയ അവൻ നിന്നോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്കാണ് ഇരുന്നത്. ഞാൻ തിരിച്ചത് നിങ്ങൾ സൗദിയുടെ സേവകരുമല്ലേ. ഞങ്ങൾ അവനെ എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാലും നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു വന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഒരുത്തനെ വിട്ടുതരികയും എന്ന് പറഞ്ഞു ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ച ഏറ്റവും ഭയപ്പെട്ടു. ഫിലിസ്ത്യന്റെ യുവാക്കുകൾ ശൗലും ഇസ്രായേലിനോടും കേട്ടപ്പോൾ ഭ്രമിച്ച ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യെഹൂദായിലെ ബേത്ലഹേമിൽ ഇശായി എന്ന പേരുള്ള എഫ്രാത്തിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. ഒരുവൻ അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് എന്ന വൃദ്ധനായിരുന്നു. അയാളുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ നേരെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് 3 മക്കൾ അബിദാദും ഏലിയാബും അവന്റെ അബിനാബാബും 3 അത്തരം സമയമായിരുന്നു. ദാവീദ് എല്ലാവരും മൂത്തവർ 3 പേരും ശൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ തന്റെ ആടുകളെ മേയ്പാൻ വേദനയിൽ പോയി കഴിയ പതിവായിരുന്നു. ആ പ്രതിഷ്ഠ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പാറ മലരും അപ്പും 10 മെടുത്ത പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടു ചെന്ന് കൊടുക്ക. ഈ പാൽക്കത്തും അസ്വാദി വിത്തും കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച ലക്ഷ്യം വാങ്ങി വരിക. ശൗലുമാരുടെ ഇസ്രായേലിനൊക്കെയും എല്ലാ താഴ്വരയിലും ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാരം കൈകേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ നിർദ്ദേശിച്ച് ഇസ്രായേലിനോട് കൽപ്പിക്കുന്നത് തന്നെ കൈനിലയിലെത്തിയപ്പോൾ സൈന്യം പതുക്കെ പാട്ട് വിളിച്ചുകൊണ്ട് പുറപ്പെട്ടുകയായിരുന്നു. ദാവീദിന്റെ സാമാനം പടക്കൊപ്പം സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിലോടിക്കുന്നത് സഹോദരന്മാരുടെ ഉത്തരം ചോദിച്ചു. അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യുദ്ധനായ വല്ലാത്ത ഫിലിസ്ത്യമല്ലൻ ഫിലിസ്ത്യരുടെ നിലയിൽ നിന്ന് പുറപ്പെട്ടു വന്ന മുമ്പിലത്തെ വാക്കുകളിൽ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിനെയൊക്കെയും ഏറ്റവും ഭയപ്പെട്ട അവന്റെ എന്നാറെ ഇസ്രായേലിയർ ഒന്ന് നിൽക്കുന്ന ഇവനെ കണ്ടുപോകും. അവൻ ഇസ്രായേലിനെ നിന്നിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊണ്ടുവന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും തന്റെ പിതൃഭവനത്തിൽ നിന്ന് ഇസ്രായേലിന് കരുവ് നൽകി പിടിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുത്ത് നിൽക്കുന്നവരോട്, ഈ ഫിലിസ്ത്യനെ കൊന്ന ഇസ്രായേലിനും എന്നെ നീക്കിക്കളയുന്നവൻ എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്നിപ്പാൻ ഈ അഗ്നികർമ്മിയായി ആരെന്ന് പറഞ്ഞു. അവനെ കൊല്ലരുത്, ഇന്നും നോക്കുകയും കൊടുക്കും എന്ന് അവനോട് സ്ഥലം പറഞ്ഞു. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠനെ എലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനാണ്? മരുഭൂമിയിൽ ആ കുറെ ആളുകളെ നീ അവരുടെ പക്കൽ വിട്ടേച്ചു പോന്നു. നിന്റെ അഹങ്കാരവും നിങ്ങളുടെ അഭാവവും എനിക്കറിയാം. ഇവിടെ കാണാനല്ലോ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാനിപ്പോഴും ചെയ്യുന്ന ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ഇതിനെ മുമ്പിലെത്തിയപ്പോൾ എന്നെ ഇത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിൻ അറിവുകിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തമാരും അധൈര്യപ്പെടേണ്ട, അടിയൊരുക്കല്ല ഈ ഫിലിസ്ത്യനോട് അംഗം പൊരുങ്ങു എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്ത്യനോട് നീ ചെന്ന അംഗം പൊരുങ്ങുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്ര അവനോ ബാല്യം മുതലേ അധർമാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സുഖവും ഒരിക്കലും ഒരു കരളിയും അന്ന് കൂട്ടത്തിൽ നാടിന് കുട്ടിയെ പിടിച്ചു ഞാൻ പിന്തുണ മലയാളിക്ക് അതിന്റെ വായിൽ നിന്നാണ്ടും കുഞ്ഞിനെ പിടിവിച്ചു. അതിന്റെ കാര്യം വന്നപ്പോൾ ഞാൻ അതിനെ കാലിക്ക് പിടിച്ചടിച്ചു പോന്നു. ഇങ്ങനെയാണ് ഞാൻ സിംഹത്തെയും കല്ലിനെയും കൊന്നു. ഈ യന്ത്രകർമ്മിയായ ഫിലിസ്തീൻ നിയമങ്ങളുടെ ദൈവത്തിന്റെ കഴിഞ്ഞിട്ട് നിന്നിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദിന്റെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടിയെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച യഹോവാണ്. കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു സൗൽ ദാവീദിനോട് ചെയ്യുക. യഹോ നിന്നോടുകൂടി ഇരിക്കും ഇരിക്കും എന്ന് പറഞ്ഞു സൗൽ തന്റെ പടയാങ്കി ദാവീദിനെ ഘടിപ്പിക്കാമെന്ന് കഴിയും. സാർവത്രം വെച്ചു തന്റെ കഥ വാടയിൽ വെച്ചു പടയുമെന്നവന്റെ വാൾ വെച്ച് ദാവീദ് നടപ്പാൻ നോക്കിയെന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് സൗലിനോട് ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവയെ ഊരി വെച്ചു. പിന്നെ അവൻ തന്റെ വടിയെടുത്തു നോട്ടിൽ നിന്ന് മനസ്സുമുള്ളവർക്ക് രണ്ടും തിരഞ്ഞെടുത്തു ഇടയസജ്ജിയായ ഭക്ഷണത്തിലിട്ടു. കയ്യിൽ കമണിയുമായി ഫിലിസ്ത്യനോടടുത്തു ചെന്നു. ഫിലിസ്ത്യനും ദാവീദിനോടടുത്തു പരിചയക്കാരും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരവാദിനും പകുതി നിറമുള്ളവനും കോമള രൂപനുമായിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട് നീ പടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നാലുവഴി എന്ന് ചോദിച്ചു. തന്റെ നേതന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ചതിച്ചു. പിന്നെയും ദാവീദിനോട് ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്ക് വഴിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നീ വാഴുന്നുണ്ടോ? തീരുമായി എന്റെ നേരെ വരുന്നു. ഞാനോ ഈ നിർമ്മിച്ചിട്ടുള്ള ഇസ്രായേൽക്കാരുടെ നിയമമായി സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ എന്റെ നേരെ വരുന്നു. യഹോവയിൽ നിന്ന് എന്നെ എന്റെ കൈവേൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് എന്റെ തല ചരിച്ചുകളയും. അത്രയുമില്ല, ഞാൻ എന്റെ ഫിലിസ്തീനുടെ സൈന്യത്തിൽ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയെ ഇസ്രായേലിന്റെ ഭൂമിയും അറിയും. യഹോവ ആൾകൊണ്ടും കുട്ടികൾ കൊണ്ടും എല്ലാം രക്ഷിക്കുന്നു. ഈ സംഘത്തിനെല്ലാം അറിയുവാൻ ഇടവേണം. യുദ്ധം യഹോ വയ്ക്കുന്നത് അവൻ നിങ്ങളെ ഞങ്ങളുടെ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്ത്യനോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ഒരു കല്ലെടുത്ത് കമണിയിൽ വെച്ച് വീശി ഫിലിസ്ത്യന്റെ നെറ്റിയിലിരുന്നു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടുപോയി അവൻ കമണിന് വീണു. ഇങ്ങനെ ദാവീദ് ഒരു കമണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്ത്യനെ ഫിലിസ്ത്യരെ തിന്നു വിളിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. അറിയാൻ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്ത്യന്റെ പുറത്തിനാടി നിന്ന് അവന്റെ വാൾ പുറകിൽ നിന്നും കൂടിയെടുത്തു. അവനെ അവന്റെ കണ്ണ് വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഓടിപ്പോയി. ഇസ്രായേലും യെഹൂദനും പുറപ്പെട്ട ആർക്കും കൊണ്ട് എത്തും എത്രോ മാതൃകയും വരെ ഫിലിസ്ത്യരെ പിന്തുടർന്നു. ഫിലിസ്ത്യഹരന്മാർമയനുള്ള വഴിയിൽ എത്തും എത്രോനും വഴി വീണുകടന്നു. വരെ വീണുകടന്ന് ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫിലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങിയെന്നുള്ള നാളെയും കൊണ്ടുകളിയുകയും ചെയ്യുന്നു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യരുടെ കൈയെടുത്ത് അതിനെ അരിശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു. ദാവീദ് അബ്നേരെ ഈ ബാല്യക്കാരനാരുടെ മകനെന്ന് ചോദിച്ചു. അബ്നേർ രാജാവിനെ തിരുമേനിയാൻ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരനാരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്ത്യനെ സഹകരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി സൗലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ അവനോട് ബാല്യക്കാരാ നീ ആരുടെ മകനെന്ന് ചോദിച്ചു. തന്റെ ബേത്ലഹേമിനായ എന്റെ ദാസൻ നിശായുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു.
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യ മുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ സന്നിതിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗസ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് നാം വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടും ഭക്തിയോടും ഇതിന്റെ ഭാഗമാകാൻ ചുരിഞ്ഞു തന്ന കൃപയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയബോധത്തോടും ഒക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ഉയരങ്ങളിൽ നിന്ന് കൃപ ചൊരിയണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേക ഇതിനെ പ്രാർത്ഥനാപൂർവ്വം നയിക്കുന്ന അഭിമന്യ തിരുമനസിനെയും വളരെ സ്നേഹത്തോട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷ സാന്നിധ്യം നിന്നു നടക്കുന്ന എല്ലാ വൈദികരെയും, വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസബി പ്രകാശച്ചൻ, ദൂരഞ്ചാരിയുമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആലപിക്കാം. വാസ്തവത്തിൽ ഞാന് ഹ്യൂസ്റ്റണിലെ സെന്റ് മേരീസ് പള്ളിയിൽ ഇരുന്നുകൊണ്ടാണ് ശുശ്രൂഷ നിർവഹിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്താണെന്ന് തോന്നുന്നു, നമ്മുടെ ജോൺ ഗീവറിഗിസ് അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസ് ഇപ്പോഴും നടക്കുകയാണ്. അതുകൊണ്ട് വൈദികരൊക്കെ തന്നെയും വളരെ തിരക്കാണ്. പള്ളിയുടെ സമീപത്ത് നിന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നതുകൊണ്ട് ചില പുറത്തെ പാട്ടുകളൊക്കെ കേൾക്കാം, അതിന്റെ ചില ബുദ്ധിമുട്ടുണ്ടാവെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പോഴ് പരിചിതമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ എന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം താരുമെന്നരുളിയോനെ, നീക്കം വാരാത്ത നിൻ വാഗ്ദത്തമൻ, പേർക്കു നീ തന്നുവല്ലോ. നീക്കം വാരാത്ത നിൻ വാഗ്ദത്തമൻ, പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ, അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരു സംഖ്യ, നിറയുവാൻ നിഞ്ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരു ശക്തിയ, നിറയുവാൻ നിഞ്ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുമാ, രുധിരത്തിൽ ഭൂതശക്തി ഇന്ന് അറിയുവാനിവിടെ. വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ, അറിയുവാനിവിടെ. വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന.
നമുക്ക് കൗമ നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യം വന്നേക്കും തന്നെ ആമീൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശുറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്നടിയാരോട് കരുണയും നിമിഷയ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാം പരിശുദ്ധപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദുർവിട്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടമണ്ഡലം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മോത്തവും നിനക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവിനോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. കൃപ എനിക്ക് അറിയാമേ നമ്മുടെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തീ നമ്മളോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഞങ്ങളെ സൃഷ്ടിച്ച ആനന്ദമുള്ള പറദീസായിലാക്കിയ ബലവാനായിരിക്കുന്ന ദൈവമായ കർത്താവേ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാൽ കൽപ്പനയെ ഞങ്ങൾ ലംഘിക്കുകയും ഭാഗ്യമുള്ള ജീവിതത്തിൽ നിന്നും വീഴുകയും പറദീസായിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലോ ഞങ്ങളുടെ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദീർഘദർശിമാരെ പറഞ്ഞയച്ചു. അന്ധകാരത്തിലും മറന്നിടലിലും ഇരുന്നവരായി ഞങ്ങൾക്ക് കാലാവസാനത്തിൽ നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ശമശിഹ ഉദിച്ചു. അവൻ പരിശുദ്ധ റൂഹായിൽ നിന്നും വിശുദ്ധനെ അറിയാമെന്ന് നിന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾ തരികയും ചെയ്തു. ഇത് ഹേതുവായിട്ട് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകണമേ. നീ സമാധാനത്തിന്റെ രാജാവാകയാൽ ആദ്യം അന്തവുമില്ലാത്ത നിന്റെ വചനത്തിന്റെ ഉദയത്തോ സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ടുള്ള സമാധാനം ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ ഇടയിൽ വസിക്കണമേ. മാലാകമാര സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ നിറയ്ക്കണമേ. എന്തെന്നാൽ നീ സകല ദോഷങ്ങൾക്കും മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്കും മേലായുള്ള പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങൾ ബലപ്പെടരുതേ. എന്റെ കർത്താവെ സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുവിന്റെ കണികളിൽ നിന്നും ഞങ്ങളെ വേണ്ടുകൊള്ളണമേ. ഞങ്ങളുടെ ആഴ്ചക്കാലം മുഴുവനും നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിപ്പാനും സത്യത്തിന്റെയും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടപ്പാനുമായി സമാധാനത്തിന്റെ കാലങ്ങളെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. അത് ദൈവമാതാ പരിശുദ്ധ കന്യാമറിയാമിന്റെയും ഇന്ത്യയുടെ അപ്പോസ്തലൻ മർത്തോമാ ശ്ലീഹായുടെയും എല്ലാ ശുദ്ധിവാമ്മാവുടെയും ശുദ്ധിമതികളുടെയും നിരന്തരമായ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ.
മറയ്ക്കുമോ ദൈവമായ കർത്താവിന്റെ വാസ്തുമായ ആലയങ്ങളും നിന്റെ ബഹുമാനത്തിന്റെ വാസ്തലങ്ങളും നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങി വന്നവരും നിന്റെ ജീവന്റെ മണവറയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരും ആയിത്തീരുക ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും നിന്റെ ഊടുവഴയിൽ കൂടി നടപ്പാനുമായ നിന്റെ ജ്ഞാനവും അറിവും ഞങ്ങളെ വസിപ്പിക്കണമേ. ഞങ്ങളുടെ വായുകളെന്ന ഉടൻ നിന്റെ മഹത്വത്തിന്റെ കിന്നരങ്ങളായിരിക്കണമേ. ആത്മാവിന്റെ ശോഭയാലും ശരീരത്തിന്റെ വിശുദ്ധിയാലും വെടിപ്പുള്ള സ്തുതികളെയും മഹത്വമുള്ള കാഴ്ചകളെയും നിനക്ക് ഞങ്ങൾ അണയ്ക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആത്മീയറുകളാൽ നിന്റെ ദൈവിക മഹത്വത്തിന്റെ ഉന്നത സ്ഥാനത്തങ്ങളിലേക്ക് പറന്ന് കയറുമാറാകണമേ. സ്വർഗീയ മണവാളനായുള്ളവേ, ആത്മാവിന്റെ ശരീരത്തിന്റെ സകല വിചാരങ്ങളിലും ഞങ്ങൾ വെടിപ്പുള്ളവരായി ഇവിടെയും വരുവാനിരിക്കുന്ന ലോകത്തിലും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ രൂഹായിരിക്കും പുതിയ സ്തുതികളെ അടങ്ങാതെ കരയേറ്റുമാറാകണമേ. ആമീൻ.
പ്രിയക ദൈവത്തിന്റെ ധന്യതിരുന്ന മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. പന്നിയ വി സി വർഗീസ് അച്ഛൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ ഈ ആയുസ്സിലും ശരീരത്തിലും ഒരിക്കൽ കൂടി വരവേൽക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങുന്ന ദിനങ്ങളാണല്ലോ ഇത്. ദിനങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതും വായിക്കുന്നതും ആ ഒരു മനുഷ്യാവതാര പ്രവർത്തനത്തിന്റെ മുമ്പുള്ള ഒരുക്ക ദിനങ്ങളുടെ അത്ഭുതകരമായ ചില സംഭവങ്ങളെയും അടയാളങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് തന്നെയാണ്. പ്രപഞ്ചത്തിൽ അവതരിച്ച് ഇരുട്ടിനെ പ്രകാശമാക്കിയ ദൈവം ഒരുപക്ഷെ ഓരോ വർഷവും നമ്മുടെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ശരീരത്തിനകത്തും പുറത്തുമുള്ള ഇരുട്ടിനെ മാറ്റി പ്രകാശമാക്കുവാൻ തക്കവണ്ണം ദൈവപുത്രനെ ആരാധനയിലും അനുഷ്ഠാനങ്ങളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലുമൊക്കെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ദിനങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ കൂടുതൽ ധന്യമാകുവാനും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാനുമൊക്കെ ദൈവനുപുരാൻ ഇടവരുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകം അതിന്റെ ഓരോ തലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നിരന്തരം നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും അതിൽ കൂടി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിജീവിതത്തിലും ഇത്തരം രീതിയിലുള്ള പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും നമ്മൾക്ക് ആശ്വസിക്കുവാനും നമ്മൾക്ക് ശക്തീകരിക്കുവാനും അല്ലെങ്കിൽ സ്വയം പ്രബലപ്പെടുവാനൊക്കെ ഇടയാകുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് അസ്വസ്ഥകളുടെ മധ്യത്തിലും അത്ഭുതകരമായി നമ്മളെ നയിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് 142 സങ്കീർത്തനം 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എന്റെ പാതയെ അറിയുന്നു. എന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ എന്റെ പാതയെ നീ അറിയുന്നു. പലപ്പോഴും ഈ ലോക ജീവിതത്തിലും ജീവിതത്തിന്റെ ലോകത്തിന്റേതായ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം കീറിമുറയാറുണ്ട്. എന്നെ കേൾക്കുന്ന പല മനുഷ്യരും ഭവനത്തിൽ ഇരുന്നുകൊണ്ട് കേൾക്കുമ്പോൾ നുറുങ്ങിയ ഹൃദയത്തോട് വിങ്ങിയ മനസ്സോടുകൂടി സംബന്ധിക്കുന്നവരുണ്ട്. ഇത് ലോകത്തിന്റെ ഒരു ഗതിയാണ്. പക്ഷെ ആ ലോകത്തിന്റെ ഗതി ഒരുക്കുന്ന ദുസ്സഹജമായ സാഹചര്യങ്ങളിൽ ഒക്കെ അതിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് സന്തോഷം അനുഭവിക്കാൻ ഒരു തിരി നാളം പോലെ നമുക്ക് എപ്പോഴും കൂട്ടായിരിക്കുന്നത് നമ്മുടെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവ സാന്നിധ്യ ബോധമാണ്. അതിനെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുവാനും അത് കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഒക്കെ നമുക്കിടയാകട്ടെ. വിഷാദങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും നൊമ്പരങ്ങളുടെ ഒക്കെ മധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന നമുക്ക് ചുറ്റും കരുത്തോടെ ബലമുള്ള കരങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന ആ ദൈവകൃപയിൽ വ്യാപരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവബോധന ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ജോബിയച്ചനാണ്, തോമസ് മാത്യു അച്ഛൻ. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. നിരന്തരം ഈ ശുശ്രൂഷയില് പ്രസംഗിക്കുന്ന ഒരു വൈദികനാണ്. പ്രത്യേകിച്ച് മറ്റ് ആരെങ്കിലുമൊക്കെ സൗകര്യം കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛന് ഈ പ്രാർത്ഥനയുടെ ഭാഗമാവുകയും വളരെ അനുഗ്രഹീതമായി ആവശ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും ഒക്കെ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയുടെ വലിയ ഒരു അനുഗ്രഹമായിട്ട് ഭാഗ്യമായിട്ട് കാണുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോബിയച്ചനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അനുതാപത്തിന്റെ കീർത്തനം ഏതാനും ഈരടികൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും.
കരുണ കടലിൽ ഞാൻ നോക്കും, ദേവാതനയായ എൻ പാപം പെരുകി പിഴകളിൽ വാർദ്ധിച്ചയ്യോ, കഴുകണമെന്നെ സോ ആയാൽ ഏകണമെൻപാഷ്പാൽവെൺമ പിതൃസ്നേഹത്താ യാചിക്കുന്നേ ഞാൻ, ഹർഷിക്കരുതേ എന്നെ വൈരി തേറും നരരിൽ പ്രീതന്മാരാ തീർന്നിവചൊല്ലട്ടെ അനുദാവികളിൻ തൻ വാതിൽ രാപ്പകലിഞ്ഞു തുറം വീടും ഹാലിലുയ്യ പൊറുക്കണമൻ പിഴകൾ.
പ്രിയപ്പെട്ട ജോബിയച്ചനെ തിരുവചനത്തെയും ധ്യാനം നിറയുക്കാൻ തക്കവണ്ണം വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു അച്ഛൻ. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കും. ബാലകുമാർ പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ പ്രിയ ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം അതിപരിശുദ്ധയായ ദൈവമാതാവിനെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മധ്യസ്ഥയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കുവാനും മനനം ചെയ്യുവാനും ദൈവവചനത്തെ പറ്റി ചിന്തിക്കുവാനും ഒരിക്കൽ കൂടി അവസരം തന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവനുബ്രാനെ, ഞങ്ങൾ കേൾക്കുവാൻ പോകുന്നതായ ദൈവവചനത്തെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകാശമാക്കി തീർക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അത്താണിയാക്കി തീർക്കുമാറാകണമേ. ഈ വചനം പറയുന്ന ബലഹീനനായ അവിടുത്തെ ദാസനെയും ഈ വചനം കടന്നു ചെല്ലുന്ന ശ്രവണേന്ദ്രിയങ്ങളെയും വചനം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെയും കർത്താവ് തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ റൂഹായാൽ ഓരോരുത്തരെയും അവിടുന്ന് ഈ വചന കേൾവിക്കായി തെരഞ്ഞെടുക്കണമേ. ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് ഈ വചനങ്ങളെ എത്തിച്ചേർക്കുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സാധ്യമാക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതരത്തിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ ആദരണീയരും ശ്രേഷ്ഠരുമായ വൈദികരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവതിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധ സഭയുടെ ആരാധനാ വർഷം ഒരു ചാക്രിക ചലനം പൂർത്തീകരിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ആദ്യത്തെ നാല് ഞായറാഴ്ചകൾ പിന്നിട്ട് പുതിയ ഒരു പെരുന്നാളിന്റെ അവസ്ഥയിലേക്ക്, അനുഭവത്തിലേക്ക് നമ്മൾ എല്ലാവരും കാലെടുത്ത് വയ്ക്കുവാൻ തക്കവണ് ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക സഭയുടെ ക്രമീകരണം അനുസരിച്ച് 25 ദിവസത്തെ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സത്യത്തിൽ ആധുനിക എന്ന് ഞാൻ ചേർത്ത വാക്കിന് ഒരു അത് അവിടെ ഒരു പ്രത്യേക കൊണോട്ടേഷൻ കൂടിയുണ്ട്. കാരണം അതിന് 25 നോമ്പ് എന്നൊരു പേര് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അത് സഖറിയായരോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന നോമ്പായിരുന്നു. എന്നാൽ പിന്നീട് അതിന്റെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ അനുകൂലമാക്കി തീർക്കുവാൻ തക്കവണ്ണം സഭ അത് 25 ദിവസം December 1 മുതൽ ആക്കി പരിമിതപ്പെടുത്തുകയും അത് പിന്നീട് ചില പ്രത്യേക സഭകളിൽ 12 ദിവസം അല്ലെങ്കിൽ 10 ദിവസത്തെ നോമ്പായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് സാധാരണയായി അനുഷ്ഠിക്കപ്പെടുന്ന നോമ്പ് 25 ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെ കഴിഞ്ഞ് നാളെ വൈകുന്നേരം മുതൽ പരിശുദ്ധമായ നോമ്പിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുന്നു എന്ന അണ്ടർസ്റ്റാൻഡിംഗിൽ നമുക്ക് മുൻപോട്ട് പോകാം. വെബ്സ്റ്റർ ഡിക്ഷണറിയിൽ ഫസ്റ്റ് നൈറ്റർ എന്നൊരു വാക്കുണ്ട്. ഫസ്റ്റ് നൈറ്റ് അല്ല, ഫസ്റ്റ് നൈറ്റർ. ഫസ്റ്റ് നൈറ്റർ എന്ന വാക്കിന്റെ അർത്ഥം ആദ്യത്തെ ഷോ, അല്ല പണ്ടൊക്കെ ഓപ്പറ ഹൗസുകളിൽ നടക്കുന്ന നാടകങ്ങളുടെ അല്ലെങ്കിൽ പ്ലേസ്, അതിന്റെ ആദ്യ ഷോ കാണുന്നവരെ, സ്ഥിരമായി ആദ്യ ഷോ കാണാൻ ശ്രമിക്കുന്നവരെയായിരുന്നു ഫസ്റ്റ് നൈറ്റർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നാടകങ്ങളൊക്കെ സിനിമയ്ക്ക് വഴി മാറിയപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ ഒന്നാമത്തെ ഷോ സിനിമ കാണുന്നവരെ ഫസ്റ്റ് നൈറ്റർ എന്ന് വിളിക്കാറുണ്ട്, എല്ലാ സ്ഥിരമായിട്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഇടയിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരു സിനിമ പുറത്തിറങ്ങിയാൽ ആദ്യം തന്നെ അത് കണ്ടിരിക്കണം, അതിന്റെ ട്വിസ്റ്റുകളെല്ലാം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി പരക്കം പായുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററിന്റെ ഉള്ളിൽ എത്തുന്നത് വരെയുള്ള നമ്മുടെ ഒരു വെപ്രാളമുണ്ട്. അല്ലെങ്കിൽ തിയേറ്റർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ മുതൽ തിയേറ്ററിന്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മളുടെയൊക്കെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ഷോ തുടങ്ങുമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5:30 ആവുമ്പോൾ നമ്മൾ തിയേറ്ററിന്റെ മുമ്പിലെത്തും. അങ്ങനെ ഷോയിൽ ആദ്യോടന്തം പൂർണമായും ഓരോ സിനിമയുടെ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ അതിന്റെ നമ്മുടെ മനസ്സർപ്പിച്ച് നിൽക്കാൻ തക്കവണ്ണം പരമാവധി ശ്രമിക്കും. അപ്പൊ അതാണ് ഒരു ഫസ്റ്റ് നൈറ്റർ എന്ന വാക്കിന്റെ അർത്ഥം. വേറൊരാൾ കാണുന്നതിന് മുൻപ് തന്നെ കാണാനുള്ള ഒരു മനഃപൂർവമായ ശ്രമം. ടിക്കറ്റ് എടുക്കുന്നത് മുതൽ അവരുടെ ശരീരം തിയേറ്ററിലെത്തിയില്ലെങ്കിലും മനസ്സ് തിയേറ്ററിലെത്തും. അവരെ മനസ്സുകൊണ്ട് പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോഴും ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ ക്വാളിറ്റിയാണിത്. ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വേദവായനയുടെ അനുഭവത്തിലേക്കൊക്കെ നമ്മുടെ മനസ്സിനെ തിരിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെ തിരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു വലിയ ചിന്ത ഇതാണ്. നമ്മുടെ ശരീരത്തെക്കാൾ മുൻപ് നമ്മുടെ മനസ്സിന് അവിടെ എത്താൻ സാധിക്കണം. പ്രത്യേകിച്ച് അടുത്ത ഞായറാഴ്ച നാം വായിച്ചു കേൾക്കാൻ പോകുന്ന വേദഭാഗം കന്യക മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന ഭാഗമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം മുതലാണ് വാക്യം ആരംഭിക്കുന്നത്. ആ നാടുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. അതിൽ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളുമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ മലനാട്ടിൽ ബന്ധപ്പെട്ട് ചെന്നു എന്നുള്ള ബന്ധപ്പെട്ട് എന്നുള്ളൊരു വാക്കിന് നിരവധി നിരവധി അർത്ഥതലങ്ങളുണ്ട്. ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ തിടുക്കത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹേസ്റ്റ് എന്നാണ്. അപ്പൊ അങ്ങനെ അതിന്റെ അതിന്റെ ഒരു ആന്തരികമായ അർത്ഥം പരിശോധിക്കുമ്പോൾ അത് അവളുടെ കാര്യങ്ങളുടെ വേഗതയെ കുറിച്ച് മാത്രമല്ല അവിടെ പറയുന്നത്. അവളുടെ മനസ്സിലുണ്ടായ ഒരു ഒരു ആനന്ദത്തിന്റെ തള്ളലുണ്ട്. ആനന്ദത്തിന്റെ തള്ളലിൽ നിന്നാണ് ഗലീലയിലെ നസറത്ത് പട്ടണത്തിൽ നിന്നും യഹൂദിയ മലനാട്ടിലേക്ക് എഫ്രയീം മലഞ്ചെരുവിലൂടെ തമറിയ പട്ടണമൊക്കെ കടന്ന് അവൾ യാത്ര ചെയ്ത് പോകണമെങ്കിൽ അത്രമാത്രം കഷ്ടത സഹിച്ച് അവൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാൻ തക്കവണ്ണം ഉണ്ടായ ഒരു ചേതോ വികാരം നമ്മൾ മനസ്സിലാക്കണം. എത്തിച്ചേരാൻ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ നമുക്കുള്ള ഒരു അത്രമാത്രമുള്ള ഒരു ആനന്ദത്തിന്റെ തള്ളൽ നമുക്ക് ഉണ്ടാകണമെന്നാണ് ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ജേക്കബ് സറൂഖിന്റെ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള ചില പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ജേക്കബ് സറൂഖ് നമ്മുടെ ബോവൂസ എഴുതിയ യാക്കോബിനെ ഓർക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. ജേക്കബ് സറൂഖ് പറയുന്നത്, Love imprisoned the Son of Almighty God to the tomb and womb. ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏകജാതനായ മകനെ ഒരു സ്ത്രീയുടെ ഗർഭത്തിലും അതുപോലെ തന്നെ ഒരു കല്ലറയിലും അടയ്ക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം, the reason behind all these things was nothing but his love. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞ ഒരാശയം തന്നെ സാധ്യമായത്. അപ്പോൾ നമുക്ക് ഈ ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കുമ്പോൾ, വണ്ടിയിലേക്ക് കയറുമ്പോൾ നമുക്ക് ദേവാലയത്തിൽ എത്താൻ തക്കവണ്ണമുള്ള ഒരു ആനന്ദ തള്ളൽ ഉണ്ടാകാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു, നമ്മളിലേക്ക് എത്തപ്പെടാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണത്. ദൈവമേ, നിന്റെ സ്നേഹം കൊണ്ട്, നിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് റെസിപ്രോക്കൽ. സ്നേഹം ഇസ് ലവ് ഇസ് നോട്ട് റെസിപ്രോക്കൽ. നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, പരസ്പര സ്നേഹം എന്ന് പറഞ്ഞൊരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട്. അങ്ങനെ ഒരു പ്രയോഗമില്ല. സ്നേഹം എന്ന വാക്കിന് സാധാരണ ബാക്കി എല്ലാ വെർച്യൂസ് നോക്കിയാലും, ഇപ്പൊ ദീനാനുകമ്പ നോക്കിയാലും ദയ നോക്കിയാലും കരുണ നോക്കിയാലും, ഇതിനകത്ത് എല്ലാം രണ്ട് ആളുകളുണ്ട്. നൽകുന്നയാളും സ്വീകരിക്കുന്നയാളും എന്നുള്ള രണ്ട് ദാനധർമ്മങ്ങൾ, ചാരിറ്റി, എന്ത് നോക്കിയാലും രണ്ടു വശത്തും ഓരോ ആളുകളുണ്ട്. പക്ഷെ സ്നേഹം എന്ന വാക്കിന് അങ്ങനെ രണ്ട് എൻഡില്ല, ഒരെൻഡ് മാത്രമേ, കൊടുക്കുന്നയാൾ മാത്രമേ ഉള്ളൂ, അതിൽ സ്നേഹിക്കുന്നയാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് തിരിച്ചു കിട്ടണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അതിൽ പാടില്ല എന്ന്. അത് റെസിപ്രോക്കൽ അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കപ്പെടേണ്ട ഒന്നല്ല. അതുകൊണ്ട് ആ ദൈവസ്നേഹം, ദൈവം തമ്പുരാൻ തന്റെ ജീവനെ കൊടുത്തത്, ഈ ലോകത്തിലേക്ക് ഇറങ്ങുവാൻ തക്കവണ് ആഗ്രഹിച്ചത് ആർക്കു വേണ്ടിയാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ദൈവത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദാസന്മാരുടെ കൂട്ടം, ദൈവത്തിന്റെ ദൈവദാസന്മാരുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായ വെറും മനുഷ്യരുടെ ഒരു കൂട്ടത്തിനു വേണ്ടി, അതും ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് വേണ്ടി, ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരുപറ്റം ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഇൻകാർണേഷൻ സാധ്യമായത് എന്ന് നാം ചിന്തിക്കണം. അത്രമാത്രം യോഗ്യതയില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ദൈവം തമ്പുരാൻ തന്റെ ഏകജാതനായ പുത്രനെ അയക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചു. അതിനേക്കാൾ ഉപരിയായി തന്റെ ഏകജാതനായ പുത്രൻ അതിന് മനസ്സ് കാണിച്ചു, ഈ ലോകത്തിലേക്ക് വന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്ന മൂന്ന് കാര്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, കുരിശിൽ മരിച്ചു, സ്വർഗത്തിലേക്ക് കയറി, ഈ മൂന്ന് സമയത്താണല്ലോ നമ്മൾ കുരിശു വരയ്ക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതിന്റെ എല്ലാ തരത്തിലുള്ള ദൈവീകമായ ഒരു 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 ഡിവിനിറ്റി, ഒരു റോയൽറ്റി, ഒരു റോയൽ സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ഒരാൾ ഈ ഭൂമിയിലേക്ക് അതിനേക്കാൾ ഒരുപാട് സ്റ്റാറ്റസ് കുറഞ്ഞ, പ്രയാസങ്ങളുള്ള, ബുദ്ധിമുട്ടുകളുള്ള, അശുദ്ധതകൾ നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് തന്നെത്താൻ ഇറങ്ങി വരപ്പെട്ടു എന്നുള്ളത് അവന് ദൈവം നമ്മോടുള്ള സ്നേഹത്തിന്റെ ഒരു വലിയ ചിഹ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉള്ളപ്പോഴും ഒരുപക്ഷെ ജഡപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷവും കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ ദേവാലയ അനുഭവത്തിലേക്ക്, ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദേവാലയ അനുഭവത്തിലേക്ക്, ആത്മീയ അനുഭവങ്ങളിലേക്ക് എത്തിപ്പെടാൻ തക്കവണ്ണം നമുക്കുണ്ടാകേണ്ട ഈ ആഹ്ലാദത്തിന്റെ ഒരു തള്ളൽ നമുക്ക് എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് ഈ തിടുക്കത്തിൽ നമുക്ക് പോകാൻ സാധിക്കുന്നത്. ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാകും, പള്ളി കഴിഞ്ഞ്, കൈമുത്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന പള്ളിയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമായിരിക്കും, അതുപോലെ തന്നെ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ദേവാലയത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമെങ്കിലും ദേവാലയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർ എത്ര പേരാണ്. ആ ഒരു ചിന്ത കർത്താവ് തന്നെ പറയുന്നുണ്ട്, സങ്കീർത്തനക്കാരനെ കൂട്ടുക, നിന്റെ ദേവാലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. ആ ഒരു എരിവ് നമുക്കുണ്ടാവണം. ഓരോ ഞായറാഴ്ച പൂർത്തീകരിക്കുമ്പോഴും വലിയ ഒരു ഒരു ആഗ്രഹമാണ് അടുത്ത ഒരു ഞായറാഴ്ചയാകാൻ, അടുത്ത ഒരു ആരാധനയ്ക്ക് വേണ്ടിയുള്ള അഗമ്യമായ ഒരു കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് ഈ എരിശിലെ നസറേത്ത് പട്ടണത്തിൽ നിന്നും യഹൂദിയ മലനാട്ടിലേക്ക് ബദ്ധപ്പെട്ട് കയറിപ്പോയ കന്യാമറിയാമനെ പോലെ എന്ത് പ്രയാസമുണ്ടായാലും, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് കൊണ്ട് ഇന്ന് പള്ളിയിൽ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന് സ്നോ പെയ്യുന്നത് കൊണ്ട് പള്ളിയിൽ പോകുന്നില്ല, മഴയുള്ളത് കൊണ്ട് പോകാത്തവരുണ്ട്, മഴ ഇല്ലാത്തത് കൊണ്ട് പോകാത്തവരുണ്ട്, ഇന്ന് ചൂട് കൂടുതലായതുകൊണ്ട് പള്ളിയിൽ പോയില്ല എന്നും, ഇന്ന് ചൂട് കുറവായതുകൊണ്ട്, തണുപ്പ് കൂടുതലായതുകൊണ്ട് പള്ളിയിൽ പോയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്ന ആളുകൾ, കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നത് കൊണ്ട് പള്ളിയിൽ പോകാത്തവർ, കുഞ്ഞുങ്ങൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പള്ളിയിൽ പോകാത്തവർ, കുഞ്ഞുങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നത് കൊണ്ട് പള്ളിയിൽ പോകാത്തവർ, എക്സാം കഴിഞ്ഞതിന്റെ പാർട്ടി ഉള്ളത് കൊണ്ട് പള്ളിയിൽ പോകാത്തവർ, അങ്ങനെ അങ്ങനെ കാരണങ്ങൾ നിരവധിയാണ്. ഇനിയും വീക്ക് ഡേയ്സിലൊരു ജന്മദിനം വന്നാൽ പോലും നമ്മുടെ ആളുകൾ ആ ജന്മദിനം വീക്ക് ഡേയ്സിൽ ആഘോഷിക്കാറില്ല. സ്കൂൾ മിസ്സാകും, അല്ലെങ്കിൽ ജോലി മിസ്സാകും, അപ്പോഴും വീക്കെൻഡുകൾ ദേവാലയത്തിന്റെ അനുഭവങ്ങൾ മിസ് ചെയ്തുകൊണ്ട് വീക്കെൻഡുകളിൽ ഈ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിന്റെ കാരണം ഈ ദൈവ സ്നേഹം നമ്മുടെ ഇടയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല. അത് പക്ഷെ ഇനി അഥവാ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഓരോ ദിവസവും നാം എടുക്കുന്ന ശ്വാസത്തിൽ പോലും ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന, കഷ്ടം സഹിച്ചു മരിച്ചവനായ എന്റെ കർത്താവ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. ഓരോ ദിവസവും ഓരോ ശുശ്രൂഷകളും, നമ്മളൊക്കെ കുമ്പസാര ക്രമത്തിൽ പോലും പറയപ്പെടുന്നുണ്ട്, ഞായറാഴ്ചകളിലും മോറനായ പെരുന്നാളുകളിലും സംബന്ധിക്കാതിരുന്നതിനെക്കുറിച്ചും ഉദാസീനമായി സംബന്ധിച്ചതിനെക്കുറിച്ചുമുള്ള അതിശക്തമായ ഒരു പാപബോധം നൽകിക്കൊണ്ടാണ് കുമ്പസാര ക്രമം പോലും പാപങ്ങളുടെ പട്ടിക ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് ഇതുപോലെയുള്ള ചില ശിലകൾ കൊണ്ടാണ്, ദേവാലയ അനുഭവങ്ങൾ കൊണ്ടുള്ള ശിലകൾ കൊണ്ടാണ്. അത് ഓരോ ശിലകളും അതിന്റേതായ സ്ഥാനങ്ങളിൽ വച്ച് മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ അത് പൂർണ്ണമായും ആകൃതിയുള്ള ഒരു കെട്ടിടമായി മാറുകയുള്ളൂ. അത് നമ്മൾ ഈ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കന്യകമറിയാം മാത്രമല്ല, നമുക്കറിയാം സക്കായി മരത്തിന്റെ മുകളിൽ താഴേക്ക് ഇറങ്ങി വരുന്നത് അവൻ ബന്ധപ്പെട്ടിറങ്ങി വന്നു എന്നാ പറയുന്നത്. കാരണം അവന് മരത്തിന്റെ മുകളിൽ ഇനിയിരിക്കാൻ പറ്റില്ല, ഞാൻ നിന്നോടുകൂടെ താമസിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവൻ തിരികെ ഇറങ്ങി വരുന്നത് അതിവേഗതയിലാണ്. അത്രമാത്രം ഒരു ഒരു സന്തോഷം അവന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുകയാണ്. ആ രാത്രിയിൽ തന്നെ മിസ്രയീമിലേക്ക് പുറപ്പെടുന്ന ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. ദർശനമുണ്ടായ അന്നത്തെ ആ രാത്രിയിൽ തന്നെ വിശുദ്ധ മത്തായി സുവിശേഷം 2:14 കാണുന്നു. അതുപോലെ തന്നെ ദർശനമുണ്ടായതിനു ശേഷം പുൽക്കൂട്ടിലേക്ക് അതിവേഗം പോകുന്ന ഇടയന്മാർ അവിടെ എല്ലാം ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവർ അത് തിടുക്കത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി എന്ന വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സുവിശേഷം 2:16. അതുപോലെ തന്നെ എമ്മാവൂസിന്റെ അനുഭവത്തിൽ നിന്നും കർത്താവിന്റെ ദൈവീക സാന്നിധ്യം അനുഭവിച്ചതിനു ശേഷം അപ്പോൾ തന്നെ ആ നാഴികയിൽ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് യെരുശലേമിലേക്ക് തിരികെ പോകുന്ന ശിഷ്യഗണങ്ങൾ, അതുപോലെ തന്നെ കർത്താവിന്റെ പുനരുത്ഥാനം ദർശിക്കുവാൻ തക്കവണ്ണം കല്ലറയിലേക്ക് ഓടുന്നവരായ ശിഷ്യന്മാർ, പത്രോസിനേക്കാളും വേഗത്തിൽ ഓടുന്ന യോഹന്നാൻ, അതുപോലെ തന്നെ യേശു തമ്പുരാൻ തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് അറിഞ്ഞുകൊണ്ട് തിടുക്കത്തിൽ അവന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന മറിയൻ, ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്ന് യോഹന്നാൻ സുവിശേഷം 11 കാണുന്നു. അങ്ങനെ ഈ വേഗതയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ഒരു ഒരു ക്രമീകരണം നമുക്കുണ്ടാകണമെങ്കിൽ, ആ ഒരു ആനന്ദത്തിന്റെ തള്ളൽ നമുക്കുണ്ടാകണമെങ്കിൽ, നമുക്ക് നമ്മളെ രക്ഷിച്ചവനായ ആ ഒരു സാൽവിഫിക് ഇൻകാർണേഷനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം, അത് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് മാത്രം നാം ഒന്ന് മനസ്സിലാക്കിയാൽ, സ്വാഭാവികമായിട്ട് അതിന്റെ ഓർമ്മ നമ്മിൽ ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു തിടുക്കത്തോടുകൂടി ആത്മാവിന്റെ അതിരേഖത്തോടുകൂടി ഈ കാര്യങ്ങളിലേക്ക്, ദേവാലയത്തിന്റെ കാര്യങ്ങളിലേക്ക്, ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ തക്കവണ്ണം സാധിക്കും. ഡിലേഡ് ജസ്റ്റിസ് ഇസ് ഡിലേഡ് ജസ്റ്റിസ് എന്നൊരു വാക്ക് പോലും നമുക്കറിയാം. ഓരോ കാര്യവും ചെയ്യപ്പെടേണ്ട സമയത്ത് തന്നെ ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതിന് പ്രയോജനം ഉണ്ടാവുകയില്ല. പാസിഫയറിന് വേണ്ടി കരയുന്ന ഒരു കുഞ്ഞിനെ 10 വയസ്സോ 12 വയസ്സോ കഴിഞ്ഞിട്ട് പാസിഫയർ മേടിച്ചു കൊടുക്കുന്നതിലെ ലോജിക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പൊ എന്ന് പറയുന്നത് പോലെ ഓരോ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്നും ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ സമയത്തും അതിനതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. യൗവനത്തിൽ നിന്ന് സൃഷ്ടികർത്താവിനെ ഓർത്തുകൊള്ളുവേൻ എന്ന സഭാപ്രസംഗി പറയുമ്പോൾ യൗവനത്തിൽ ഉണ്ടാകേണ്ടുന്ന ചില നിഷ്ഠകൾ അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് വാർദ്ധക്യത്തിനുണ്ടായിട്ട് കാര്യമില്ല. യുവാവായിരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളതെന്ന്, വാർദ്ധക്യമുള്ളപ്പോൾ നിന്നെ വേറെ ആരെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നടത്തുന്നു എന്ന് പറഞ്ഞത്, യൗവനത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കുവാൻ തക്കവണ്ണം പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ പരമതിരുമേനി പറഞ്ഞ യൗവനത്തിന്റെ ആശ്വാസവും വാർദ്ധക്യത്തിലെ സമാധാനവും ആകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് യൗവനത്തിന്റെ അവസ്ഥയിൽ തന്നെ അതൊരുപാട് നമുക്ക് ബലമില്ലാതെ ആയി കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, നമുക്ക് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന, പ്രാർത്ഥനയിലേക്ക് കടന്നു പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉള്ളപ്പോൾ, എല്ലാവിധ ആരോഗ്യവും ഉള്ളപ്പോൾ, പ്രയാസങ്ങളുടെ വേലിയേറ്റം ഉണ്ടാകാൻ കാത്തിരിക്കാതെ ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പത്രോസ് പറഞ്ഞതുപോലെ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ദേവാലയത്തിന്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക്, പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക്, വേദപുസ്തക ധ്യാനത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരുവാൻ തക്കവണ്ണം സാധിക്കണം. ഈ ഒരു വാക്ക് കന്യക മറിയം എലിസബത്തിലേക്ക് അടുക്കിലേക്ക് കടന്നു പോയത് വെറുതെ ഒരു യാത്രയായിരുന്നില്ല. അവൾ നടന്നാണ് പോയത്, വാഹനങ്ങളിലല്ല പോയത്. അവൾ ആ ഒരു തിടുക്കം, മനസ്സിന്റെ തിടുക്കം, മനസ്സിന്റെ വേഗത, കാലുകളുടെ വേഗതയേക്കാൾ കൂടുതൽ മനസ്സിന്റെ വേഗതയോടുകൂടി അവൾ സഞ്ചരിച്ചു. തക്കായിയെ പോലെ, കല്ലറയിലേക്ക് ഓടിയ ശിഷ്യന്മാരെ പോലെ, അതുപോലെ കർത്താവിന്റെ അടുക്കിലേക്ക് ഓടി വന്ന മറിയാമിനെ പോലെ, എമ്മൗസിൽ നിന്ന് തിരികെ പോയ ശിഷ്യന്മാരെ പോലെ, നമുക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുമ്പോൾ, ദൈവീക അനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഉണ്ടാകേണ്ടുന്ന വേഗത, മനസ്സിന്റെ വേഗത എപ്രകാരമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കേണ്ട സമയമാണ്. കുറച്ചും കൂടി വേഗത കൂട്ടേണ്ട സമയമായിരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ എൽദോ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു വേഗത നമുക്കുണ്ടാകട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടി എൽദോ നോമ്പിനെ വരവേൽക്കാം. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യഭാഗം ദൈവമാതാവായ പരിശുദ്ധ കന്യ മറിയം എലിസബത്തിന്റെ അടുക്കിലേക്ക് യാത്രയായ അവരെ സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വളരെ ചിന്തോദ്ദീപകമായി ഈ പ്രഭാതം പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ ധന്യമാക്കിയതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷവും സ്നേഹവും ആമുഖമായിട്ട് അറിയിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു പദം ദ ഫാസ്റ്റ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആണ് നമുക്കല്ല. ഒരു പഴയ കാലത്തെക്കാളിലും മനുഷ്യ ജീവിതം ഒരുപാട് നമുക്ക് മണിക്കൂറുകളും തികയുന്നില്ല. നമ്മൾ ഏത് സാധനം ഉപയോഗിച്ചാലും അത് ഫാസ്റ്റ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം ഡിവൈസ് ആണെങ്കിലൊക്കെ നമ്മൾ ഇന്ന് നമ്മളെ പുതിയ ഒത്തിരി ഡിവൈസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ നമ്മൾ അതിന്റെ വെബ്സൈറ്റിലൂടെ കയറുമ്പോഴത്തേക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലെങ്കിൽ പല ആളുകളും വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. ചില ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. ചില മനുഷ്യരൊക്കെ അല്ലെങ്കിൽ ഫോണിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. അപ്പൊ എല്ലാം ഫാസ്റ്റ് ആയിട്ടെല്ലാം വേണം. ഫുഡ് ഫാസ്റ്റ്, എല്ലാ തരത്തിലും ഇന്ന് മനുഷ്യ ജീവിതം എന്തിനെയൊക്കെ അന്വേഷിച്ചിട്ടുള്ള ദ്രുതഗതിയിലുള്ള ഓട്ടമാണ്. പക്ഷെ പലപ്പോഴും ഈ അന്വേഷണങ്ങളൊക്കെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ മാത്രമായി പോകുന്നു എന്നുള്ളൊരു സങ്കടകരമാണ്. അച്ഛൻ പ്രസംഗിച്ചതുപോലെ ഈ ഓടിച്ചല്ലല് അല്ലെങ്കിൽ ധൃതി വെച്ചിട്ടുള്ള ഈ യാത്ര ആത്മീയതയുടെ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒട്ടും ആകുന്നില്ല എന്നുള്ളതാണ്. ആകുന്നില്ലെന്ന് മാത്രമല്ല, ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വിദൂരത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകാനുള്ള ഒരു വ്യഗ്രതയായിട്ട് ഇപ്പൊ കാണുന്നത്. ഇത് മനുഷ്യകുലത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ സ്വസ്ഥതയും ജീവിതാനുഭവങ്ങളെയും കുടുംബജീവിതത്തിന്റെ ഭദ്രതകളെയും സാമൂഹിക ജീവിതത്തിന്റെ ഒക്കെ നന്മയൊക്കെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ലോകത്തിന്റേതായ ചില താല്പര്യങ്ങളിൽ ധൃതി പിടിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ധൃതിഗതിയിൽ ഓടിയെടുത്ത് അത് നേടാനുള്ള ശ്രമത്തിനിടയ്ക്ക് ദൈവികമായ അംശം നഷ്ടപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചതും നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്ത നിരാശയുടെ തലങ്ങളിലേക്ക് വീഴുന്ന ഒട്ടുമൊക്കെ മനുഷ്യന്റെ ജീവിത അനുഭവങ്ങളെ ഈ അടുത്ത സമയത്ത് കേൾക്കാനായിട്ട് കഴിയുന്നു. ലോകത്തിന്റെ പിന്നാലെ അതിശക്തമായി ഓടി ഓടി എല്ലാം നേടിയിട്ട് അവസാനം ശലോമോനെ പോലെ മായ എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് പല മനുഷ്യരും. അങ്ങനെ ഒരു മനസ്സിലാണ് ശലോമോനും. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് കണ്ണാഗ്രഹിച്ചതൊന്നും മുടക്കിയിട്ടില്ലെന്നാണ്. അപ്പൊ എന്ത് കണ്ടാലും പെട്ടെന്ന് നേടണം എന്നാഗ്രഹിച്ച ആധുനിക മനുഷ്യന്റെ ഒരു പഴയകാല ഇമേജാണ് തീർച്ചയായിട്ടും ശലോമോൻ. പക്ഷെ എല്ലാം നേടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കുഴി വെക്കുമ്പോൾ എല്ലാം മായ, അതിഭീകരമായ നിരാശയുടെ പടിക്കുഴിയിലേക്ക് വീണ ഒരു മനുഷ്യനായിട്ടാണ് ശലോമോനെ. ഇതിൽ കൂടുതൽ ഉദാഹരണം നമ്മുടെ ജീവിതത്തിലല്ല. ഇത് നമ്മൾ എന്തിനൊക്കെ ഓടുന്നുവോ, ഓടിയെടുത്ത് എന്തായാലും നമ്മൾ ഓടുന്നതൊക്കെ എന്തൊക്കെയോ സന്തോഷം നേടുന്നതിനാണല്ലോ. പക്ഷെ ഈ സന്തോഷം നേടുന്നതിന് വേണ്ടി ഓടുന്ന നേട്ടങ്ങളൊന്നും അത് യഥാർത്ഥ സന്തോഷകരമാകുന്നില്ല. അത് നിരാശയിലേക്ക് വീഴുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മളെ കുറച്ചുപേരെങ്കിലുമൊക്കെ തിരിച്ചറിവിൽ വളരേണ്ടതാണ്. മനുഷ്യന് നിത്യമായ സന്തോഷവും സമാധാനം നൽകുന്ന ഏത് ഒരു സത്യമുണ്ടെങ്കിൽ ആ സത്യം ക്രിസ്തു എന്ന സത്യം മാത്രമേ ഉള്ളൂ. ക്രിസ്തു എന്ന സത്യത്തെ വ്യഗ്രതയോടെ അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഒരു ജ്വലനമാകട്ടെ നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത്. അത് അന്വേഷിക്കുന്നവരുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ശാന്തതയും സ്വസ്ഥതയും പ്രശാന്തതയും ഉണ്ട്. നമുക്കറിയാം ചില മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടുമ്പോഴറിയാം എപ്പോഴും വയലന്റ് ആയിട്ടാണ് അവരുടെ മുഖത്ത് കാണുന്നതും അവരുടെ സംസാരിക്കുന്നതും. ചില മനുഷ്യർ വളരെ പീസ്ഫുൾ ആണ്. അതിന് തന്നെ മനസ്സിലാക്കാം ഈ രണ്ട് തലത്തിലുള്ള മനുഷ്യൻ, രണ്ട് അന്വേഷണങ്ങൾ ഈ രണ്ട് വ്യക്തികളിൽ കാണുന്നുണ്ടെന്നുള്ളത്. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരിലൊക്കെ എപ്പോഴും വളരെ പീസ്ഫുൾ ആയിരിക്കും അവരുടെ ഇടപഴകലും അവരുടെ സംസാരവും ജീവിതാനുഭവങ്ങളും ഒക്കെ. അതിന് ചില മാധുര്യതയുണ്ട്, അതിലൊരുപാട് സൗന്ദര്യമുണ്ട്, അതിനൊരു ചൈതന്യവും നിറവും ഒക്കെ ഉണ്ട്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് വളരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരുപക്ഷെ അച്ഛന്റെ പ്രസംഗത്തിന്റെ ഒരു മുന്തിയ ഭാഗവും അത് തന്നെയായിരുന്നു. മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്ന കന്യക പറയാം, അവിടെ ചില ആത്മീയ അനുഭവങ്ങളൊക്കെ അവർക്ക് പങ്കുവെക്കുവാനും സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ബന്ധപ്പെട്ട് ചെല്ലുമ്പോഴാണ് ചില ആത്മീയ അനുഭവങ്ങളെ നമുക്ക് കണ്ടെത്താനായിട്ട് എഴുതുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയായി നമ്മുടെ ഈ ഫെലോഷിപ്പ് രൂപാന്തരപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസംഗം, വളരെ തിരക്കിട്ട സമയങ്ങളിലും നമുക്ക് നൽകിയ പ്രിയപ്പെട്ട ജോബിയച്ചനോടുള്ള, തോമസ് മാധ്യച്ചനോടുള്ള സ്നേഹവും നന്ദിയും വളരെ ആദരവോടുകൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജോൺ അച്ഛൻ ദൈവസന്നിധിയിലേക്ക് യാത്രയായി, ഇപ്പോഴത്തെ നടക്കുകയാണ്, പള്ളി നടന്നുകൊണ്ടിരിക്കുക. സൈഡ് മുറിയിൽ നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിൻ്റെതായ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ ടി എം ഈപ്പൻ, അച്ചാമ, മിനി, കുഞ്ഞമ്മ മത്തായി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ് എന്റെ പ്രിയ ആന്റി ഇങ്ങനെ ബയോപ്സി ചെക്കപ്പിന് വേണ്ടിയിരിക്കുന്നു, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറിയാമ എബ്രഹാം, ജോൺ മാത്യു, സുജാരാജൻ, നൈനു, ആലീസ് ജോസഫ്, ടോബി, സേറ, സാജൻ, മോളി, അമ്മക്കുട്ടി, ജോയൽ, ജോയൽ ജ്യോതി, മാത്യു, ഫാൻസി, ജിമ്മി, ലളിത, താറാമ, ലോറൻസ്, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു മോഹൻ ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വളരെ ധന്യമായ ഒരു ദിനം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ഇരുപ്പാൻ ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അവിടുത്തെ കരുണയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. ആ സ്നേഹവും വാത്സല്യവും അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ. ഞങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ആ കരുണയിലാകുന്നു. വിട്ടുപിരിയാത്ത ദൈവസ്നേഹം കൊണ്ട് ഞങ്ങളെ മറക്കണമേ. ദൈവമേ, ഒരുപാട് രോഗികളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം, അവർക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്ന അപേക്ഷകളെ കേൾക്കണമേ. അവരെയൊക്കെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ദൈവമേ, സ്വന്തം കഴിവുകൊണ്ടും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പരാധീനതകളെയും പരിമിതികളെയും അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകുന്നു. തളർന്നു പോകാതെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള അങ്ങയുടെ കരങ്ങൾ ഞങ്ങളിൽ എപ്പോഴും വ്യാപരിക്കണമേ. ഈ മക്കളെയൊക്കെ അവിടെ നിന്ന് വാഴ്ത്തണമേ. അങ്ങയുടെ സ്പർശനം ഉണ്ടാകണമേ. പ്രതീക്ഷയോടും പ്രത്യാശയോടും ജീവിതത്തെ മുൻകൂട്ടി കാണുവാനുള്ള ആത്മീയ ശക്തി അവർക്ക് നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മയക്കുമരുന്നും ഡ്രഗ്സും ഒക്കെ മൂലം ഒരുപാട് ചെറുപ്പക്കാർ ജീവിതം നശിച്ചു പോകുന്നു. ദൈവമേ, അവരിലൊക്കെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആവസിച്ചുകൊണ്ട് നന്മയിലേക്ക് വളരാൻ ശക്തീകരിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നയിക്കുന്ന ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന അഭിയുന്ന തിരുമേനിയൊക്കെ ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ അവരെയൊക്കെ ബലപ്പെടുത്തണമേ. ദൈവം, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കരുണയില്ലാതൊന്നുമില്ലല്ലോ. ഞങ്ങൾ നിലനിൽക്കുന്നത് തന്നെ കരുണയാലാകുന്നു. എപ്പോഴും ആ സ്നേഹത്തിന്റെ ചൂടിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. സഭയുടെ ആത്മീയ സംഘടന മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ഓർക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ, മാതൃദേശത്തെ ഓർക്കുന്നു. യുദ്ധം മൂലവും തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോകത്തിലങ്ങയുടെ ശാന്തി സമാധാനം വസിപ്പിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടെ നിന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ദൈവവചനം പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇടവകയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസവും സൗഖ്യവും സന്തോഷവും നൽകുന്ന ഒരു കൂട്ടായ്മയായി അവിടെ നിന്ന് ഈ കൂട്ടായ്മ ശക്തീകരിക്കണമേ. നേതൃത്വം നൽകുന്ന എല്ലാവരെയും അവിടെ നിന്ന് വാഴ്ത്തണമേ. ദൈവമേ, ഓരോ കൂട്ടായ്മയും ഞങ്ങൾ പര്യവസാനിക്കുമ്പോഴും ഞങ്ങളൊക്കെ വിശുദ്ധരായിട്ട് മാറണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം ദൈവം ഹൃദയത്തിലുള്ളവരായി വസിക്കുന്നതാണല്ലോ. ദൈവമേ, ദൈവോചനത്തിൽ കേട്ടതുപോലെ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വ്യഗ്രതയോടോകാതെ ദൈവം നിത്യമാകുന്ന സന്തോഷം നൽകുന്ന ദൈവത്തിന്റെ പാതയിൽ മുന്നേറുവാനും വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും പ്രലോഭനങ്ങളും പ്രതിബദ്ധങ്ങളും ഒക്കെ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവമേ, അങ്ങയിൽ നിന്നും ശ്രദ്ധ പതിക്കുവാൻ ഇടയാകുന്ന ഒരു പ്രലോഭനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കണമേ. ഒരിക്കൽ കൂടി രോഗികളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ, അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. കണ്ണുനീരോടുകൂടി ഞങ്ങൾ അവരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്പർശനവും ചേർത്ത് പിടിക്കലും അവരെ ബലപ്പെടുത്തുകയും പ്രതീക്ഷയോടുകൂടി അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അവരെ ശക്തീകരിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും നിത്യശാന്തി നൽകണമേ. പ്രത്യേകിച്ച് വന്ന് ജോണസിനെ ഓർക്കുന്നു. നീതിമാന്മാരുടെയും അനുഗ്രഹിക്കപ്പെട്ട വൈദികണത്തിൽ ആ പ്രിയ പിതാവും ചേരുവാൻ സംഗതിയാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്ര നമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നും പെഴുന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. അഭിനന്ദ തിരുമനസ്സിനൊക്കെ ഇതിൽ സംബന്ധിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഫ്യൂണറൽ സർവീസ് നടക്കുന്നതുകൊണ്ട് തിരക്കിലാണ്. മറ്റു വൈദികരും ഒക്കെ ഇന്ന് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരും ദേവാലയത്തിൽ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ജോബി അച്ഛൻ തിരക്കെട്ടിന്റെ അണക്കിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ചു. തുടർന്നും അച്ഛന്റെ വിലയേറിയ സാന്നിധ്യം ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ബൈബിൾ വായിച്ച മോഹന്നങ്ങള്, അപ്പച്ചേതുകൾ പറയുന്ന മനോജ്, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, ഒന്നാം തീയതി മുതൽ പരിശുദ്ധ നോമ്പ് ആരംഭിക്കുക. ഓരോ നോമ്പും സഭ ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കറിയാം, പ്രാർത്ഥന ഏറ്റവും ആവശ്യമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. രോഗികൾക്ക് വേണ്ടിയും കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കാണിക്കുന്ന മനോഭാവവും വിശാല മനസ്ഥിതിയും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നോമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല അതിൽ കൂടി വ്യക്തിജീവിതം ധന്യമാക്കപ്പെടുവാൻ ഇടയാകാൻ സാധ്യതയുള്ള നിമിഷങ്ങളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും പരിശുദ്ധമായ നോമ്പ് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ. ആമേൻ.